ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஏவம் லக்ஷ்மணா, அங்கனுள்ள சன்னியாசி ந அதிவாதி, அவன் ஸ்வ அனுபவத்தை குறிச்சல்லாத மற்றெந்தினை குறிச்சு பறையனான். மற்றேதெங்கிலும் ஒரு தத்துவத்தை அவனங்கன பறையான் கழியும். ஆத்மக்ரீட, அவன் ஆத்மரதி ஆத்மரதியாயிருக்கணும். பிரியாவான் இந்த எல்லாம் தாற்பயம் தானா? பிரம்மனிஷ்ட பிரம்மனிஷ்டனாயிருக்கணும். அது பிரம்மனிஷ்டன் என்று பரையும்போ ஒரு சாதகனையும் பரையா, பிரம்மனிஷ்டன் ஈ ரீதியில் இருக்கிற ஒரு சாதகன். இவட ஞான தியான ஆதி கிரியகளில் இருக்கிற சாதகனும் பிரம்மனிஷ்டன். கண்ணன் அவன் விஷயநிஷ்டன் அல்ல. அதுமொழி இனி இதனை சாட்சாத்தரித்தவனும் பிரம்மனிஷ்டனாம். ச பிரம்மவிதாம் சர்வேஷாம் வரிஷ்ட பிரதானம். அந்த பூர்ணதையில் எடுக்கும்போ அவனை குறித்து பறையுன்னு அவன் பிரம்மவிதாம் சர்வேஷாம் வரிஷ்ட பிரதானம். இப்போ இவட பாஷ்யகாரம் பறையுது ரெண்டு காரியங்களான. ஒன்று, இதனுள்ள மார்க்கம் எந்தான்? இவ்வளோ பரையின் ஆத்மரதி ஆத்மக்ரீட, இதனுள்ள மார்க்கமாயிட்டு பாஷ்யகாரம் ஒன்னே காணிக்கணும். ஒன்றான சந்யாசயோகா அந்யா வாச்சோ விமுஞ்சதா சந்யாசயோகம். பாஷ்யகாரன் நிர்பந்தமுள்ள ஒரு காரியமாக கிரகஸ்தனவிட அங்கீகரிக்கத்தில் சந்யாசம் தண்ணம் வேணும். அது சந்யாசம் என்று பரையும்போ அது மனசுகொண்டு தைச்சா மதி. நம்முடைய சௌகரியத்தின் வேண்டி நம்ம பரையுன காரியமான. ஞான் இதெல்லாம் அனுபவிக்கணுண்ட, பஷே மனசுகொண்டு தைச்சிட்டு நம் மனசுகொண்டு தைச்சிட்டு இது அனுபவிக்காதிக்காம அது சாத்தியம். அனுபவிச்சே பற்றும், பட்சே மனசுகொண்ட் தெரிச்சிருக்கணும். இதினவிட பாஷ்யக்காரன் அங்கீகரிக்கணும். എന്ന് പറയുന്നു ബാഹ്യക്രിയ വിനിവൃത്ത. അപ്പൊ ആ മാർഗത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു ബാഹ്യക്രിയകളിൽ നിന്നും അവൻ വിനിവൃത്തനായിരിക്കണം, ആ ക്രിയകൾ ഉപേക്ഷിച്ചിരിക്കണം. അപ്പൊ കാമനകൾ കൊണ്ട് പ്രിയതനായ ചെയ്യുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കണം. അപ്പോൾ സ്വർഗാദി ഫലങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യാഗാദി കർമ്മങ്ങളെ അവൻ ഉപേക്ഷിച്ചിരിക്കണം. മാർഗത്തെക്കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് സന്യാസമാണ്. വൈദികധർമ്മത്തിൽ അത് അതേ ഉള്ളൂ. അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവൻ ക്രമേണ വാനപ്രസ്ഥൻ സന്യാസി അങ്ങനെ അങ്ങനെ അവൻ കടന്നു പോകും. അതാണ് ഇതിൻ്റെ മാർഗം. സർവക്രിയാനിവൃത്തി. ആ ക്രിയാനിവൃത്തിയിൽ അവൻ ജ്ഞാന ധ്യാന അതിക്രിയകളോടുകൂടിയിരിക്കുകയാണെങ്കിൽ സർവത്തെ ഉപേക്ഷിച്ചിട്ട് അവൻ സന്യാസിയാണ്, അവൻ ബ്രഹ്മനിഷ്ഠനാണ്. അവൻ മറ്റൊന്നിനെയും തൻ്റെ ആനന്ദത്തിൻ്റെ ഉപായമായി മറ്റൊന്നിനെയും സ്വീകരിക്കുന്നില്ല, മറിച്ച് ആനന്ദത്തിൻ്റെ ഉപായമായ സർവത്തിനെ അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടവൻ ആത്മക്രീഡ ആത്മക്രിയാവാനാണ്. അവൻ സാക്ഷാത്കാരത്തിൽ ബ്രഹ്മവിദ നരിഷ്ഠ അമരിഷ്ഠനാണ്. അവിടെ രണ്ടും കാണിക്കുകയാണ്. മുഖ്യമായിട്ടും ആ മാർഗം അത് സന്യാസത്തിൻ്റെ മാർഗമാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഇനി വരുന്ന ഭാഗങ്ങളിലും ഭാഷ്യകാരനേത് വ്യക്തമാക്കും വ്യക്തമാക്കും. പ്രാണോ ഹേഷ യ സർവഭൂതേർ വിഭാതി വിജാനൻ വിദ്വാൻ ഭവതേ നാതിവാദി ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മ വിദാം വരിഷ്ഠ. സത്യേന ലഭ്യ തപസാഹ്യേഷ ആത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്ധ ശരീരേ ജ്യോതിമയോ ഹി ശുഭ്രോ യം പശ്യന്തി യദയ ക്ഷീണദോഷാഃ അധുനാ സത്യാദീനി ഭിക്ഷോഃ സമ്യജ്ഞാന സഹകാരിണി സാധനാനി വിധീയന്തേ നിവൃത്തി പ്രധാനാനി. അധുനാ സത്യാദീനി ഭിക്ഷോഃ സമ്യജ്ഞാന സഹകാരി സാധനാനി, ജ്ഞാനത്തിന് സഹകാരിയായി വരുന്ന സാധനങ്ങൾ, എന്നുവെച്ചാൽ ജ്ഞാനത്തിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്, അതും ഇവിടെ പറയുന്ന ഭിക്ഷു സന്യാസിക്ക് വേണ്ടി പറയുകയാണ്. ഗൃഹസ്ഥനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യർ. എന്തുകൊണ്ട്? ഗൃഹസ്ഥൻ ഒരുപാട് കാമനകളോടുകൂടിയിരിക്കുന്നു, അയാൾക്ക് സ്വർഗം വേണം, ആ സ്വർഗചിന്ത അയാൾക്ക് ഉപേക്ഷിക്കാൻ വയ്യ. അപ്പൊ അയാളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാണോ അയാൾ സ്വർഗചിന്ത ഉപേക്ഷിക്കുന്നത്, എന്നാണോ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത്, ബാക്കി കാര്യം അപ്പോൾ പറഞ്ഞാൽ മതി. അതുകൊണ്ട് പറയുന്ന ആരോട്? ഭിക്ഷോഹോ, ഭിക്ഷുവിനു വേണ്ടി പറയുകയാണ്. അതെല്ലാം വിട്ടു, സ്വർഗവും വേണ്ട, കർമ്മവും വേണ്ട, ധാരാപുത്രാദികളും ഒന്നും വേണ്ട, അതെല്ലാം വിട്ടു കഴിഞ്ഞ് ഭിക്ഷുവായി. പക്ഷെ ജ്ഞാനം ഉണ്ടായില്ല. സമ്യജ്ഞാന സഹകാരിണി സഹകാരിണി സാധനാനി, മറ്റു എന്തിൻ്റെയൊക്കെ കുറവുകളുണ്ട്, സാധനയുടെ കുറവുകളുണ്ട്. സാധന എന്ന് വെച്ചാൽ യോഗ്യതകൾ, ആ യോഗ്യതകൾ നേടേണ്ട സാധനങ്ങളുടെ കുറവുണ്ട്. അതിനുള്ള സാധനങ്ങൾ വിധിയന്തേ, ഇതുകൊണ്ടാണ് നിവൃത്തി പ്രധാനാനി പറയുന്നു. സത്യം നിവൃത്തി പ്രധാനമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രവൃത്തി പ്രധാനമല്ല. പ്രവൃത്തി വൈദികമായാലും ശരി ലൗകികമായാലും ശരി, പ്രവൃത്തിയിൽ സത്യം പുലർത്താൻ പ്രയാസമാണ്. പ്രവൃത്തിയും കൊണ്ടുപോവുക, സത്യവും കൊണ്ടുപോവുക, അത് എന്താണോ നമ്മൾ സത്യമെന്ന് കരുതുന്നത് അതിനെ നിലനിർത്തുക ജീവിതത്തെ, അത് അസാധ്യമാണ്. ആർക്കും സാധ്യമല്ല, പ്രവർത്തിക്കുന്നവന് സാധ്യമല്ല. എന്തുകൊണ്ട്? പ്രവൃത്തി വരുമ്പോൾ അവിടെ അസത്യവും വരും. പ്രവൃത്തിയിൽ ജയപരാജയങ്ങൾ വരും, ലാഭനഷ്ടങ്ങൾ വരും, അതിനനുസരിച്ച് പലപ്പോഴും പ്രവർത്തിക്കുന്നവൻ ആ പ്രവൃത്തി തുടരണമെങ്കിൽ, പ്രവൃത്തി നീക്കണമെങ്കിൽ അവൻ അസത്യത്തെയും കൊട്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ്? അത് നിവൃത്തി പ്രധാനാനി. അല്ല, പ്രവൃത്തിയെ ഉപേക്ഷിച്ചവനാണെങ്കിൽ, ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ അവന് കുറേയൊക്കെ സത്യം പാലിക്കാൻ പറ്റും. കാരണം അസത്യത്തിന്റെ ആവശ്യം വരുന്ന ഇവിടെ കർമ്മരംഗത്താണ്. കർമ്മത്തെ വിജയിപ്പിക്കുന്നതിന് അസത്യത്തെയും കൂട്ടുപിടിക്കും. അങ്ങനെയല്ലാതാരും കർമ്മം ചെയ്യാറില്ല, വെറുതെ പറയും ഞാൻ സ്വാമിയാണ് ഞാൻ അസത്യം ചെയ്യുന്നത്, അത് വെറുതെ പറയുന്നതാണ്. അവൻ പ്രവർത്തിക്കുന്നുണ്ടോ അവന് അസത്യം ചെയ്തേ പറ്റും. കള്ളക്കണക്ക് എഴുതാതെ ഒരു സ്വാമിക്കും ആശ്രമം നടത്താൻ ഒക്കത്തില്ല, പിന്നെ എങ്ങനെയാണ് സത്യവാനാകുന്നു? അത് എഴുതിയേ പറ്റും. അപ്പോൾ സത്യം എങ്ങനെ പ്രവർത്തിക്കപ്പോൾ അങ്ങനെ സത്യമായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് അസത്യമാണെങ്കിലും സത്യമാണെന്നൊക്കെ കരുതാം, അത് സാധ്യമല്ല. അതുകൊണ്ട് സത്യം നിവൃത്തിയില്ലേ, അവൻ സത്യം പാലിക്കാമല്ലോ. അവൻ കർമ്മമേ ചെയ്യുന്നില്ല, ഒരു കർമ്മം, സർവസംഗ പരിത്യാഗിയാണ് ഭിക്ഷു. അവന് സത്യം തന്നെ അധികം പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് തന്നെ അസത്യം പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നു. ഭിക്ഷാടനം മാത്രമായി കഴിയുന്നവൻ അവന് പറയുന്നു, സത്യാദീന ഭിക്ഷോഹോ സമ്യജ്ഞാന സഹകാരിണി, ഭിക്ഷുവിന് സമയജ്ഞാനത്തിന് സഹകാരിയായിരിക്കുന്നത്. സാധനാനി വിധിയന്റെ നിവൃത്തി പ്രധാനാനി, അത് നിവൃത്തി പ്രധാനമാണ്. പ്രവൃത്തിയിൽ അതിന് വലിയ സ്ഥാനമൊന്നുമില്ല. അങ്ങനെയുള്ള സത്യേന അനർത്ഥത്യാഗേന അമൃഷാവദന ത്യാഗേന ലഭ്യ പ്രാപ്തവ്യ, സത്യം കൊണ്ട്. എന്താ സത്യം? എപ്പോഴും സത്യം തന്നെ പറയണമെന്നുണ്ടോ? വേണമെന്നില്ല. അനർത്ഥത്യാഗേന, സത്യനിഷ്ഠ എന്ന് പറയുന്നത് മുഖ്യമായും അനർഹത്തിന്റെ ത്യാഗമാണ്. അല്ല എന്താ സത്യനിഷ്ഠ? അനർഹത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ ശേഷിക്കുന്ന സത്യം. അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അനർഹമാണ്, അസത്യമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാതിരുന്നാൽ മാത്രം മതി, പിന്നെ ശേഷിക്കുന്നത് തന്നെ സത്യം. അല്ല, സത്യം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ പറയുന്നത് ഞാൻ സത്യം പറയുന്നു, ഞാൻ ആണയിട്ട് പറയുന്നത് സത്യമാണ്. അത് അസത്യമായതുകൊണ്ടാണ് അതിനെ ഉറപ്പിക്കേണ്ടി വരുന്നത്. സത്യമാണ് ആണയിട്ട് ഉറപ്പിക്കുന്നു, അതൊരിക്കലും സത്യമാകത്തില്ല. അസത്യമാണെന്ന് ഉള്ളിലൂടെയോ ആരോ ബോധിപ്പിക്കുന്നു, അതുകൊണ്ട് അത് പറയുന്നു, അതിനെ സത്യമാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സത്യത്തെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല. അസത്യം ഇല്ലാതിരുന്നാൽ മാത്രം മതി, അത് ഭിക്ഷുവിനെ പറ്റും. കർമ്മരംഗത്ത് ഇരിക്കുന്നവന് ഒരിക്കലും സാധ്യമല്ല. മൃഷാവദന ത്യാഗേന, കള്ളം പറയുക, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം കള്ളം പറയുക കാര്യസാധ്യത്തിന് വേണ്ടി. അത് ഭിക്ഷുവിനല്ലാതെ ആർക്കത് ഒഴിവാക്കാൻ പറ്റും? കർമ്മത്തിലാണെങ്കിൽ അത് പറയേണ്ടി വരും. അപ്പോൾ മൃഷാവദന ത്യാഗം അത് വേണം. ഒരു ഭിക്ഷുവിനെ സംബന്ധിച്ച് അത് സാധ്യമാകും, കാരണം അവന് കർമ്മങ്ങളില്ല, കർമ്മത്തിലൂടെ അവന് ഒന്നും നേടേണ്ടതില്ല. അവന് ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ഭിക്ഷ വാങ്ങിക്കഴിക്കുക, ബാഹ്യമായിട്ടുള്ള ജോലി. അപ്പോൾ പിന്നെ അവിടെ കള്ളം പറയേണ്ട ആവശ്യം വരുന്നില്ല. അതിന് ഉള്ള യോഗ്യത വന്നിട്ടുണ്ടെങ്കിൽ ഭിക്ഷ വാങ്ങാൻ വേണ്ടി, നല്ല ഭിക്ഷയ്ക്ക് വേണ്ടി കള്ളം പറയും, കിട്ടിയില്ല എന്ന് പറയും, അങ്ങനെയൊക്കെ സംഭവിച്ചതായിരിക്കും. ഇവിടെ അതെന്താ പറയുന്നത്? ആ യോഗ്യനായ ഒരു ഭിക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം അവന് മൃഷാവതന ത്യാഗം സാധ്യമാകും. അതിനുള്ള ഇത് ലഭ്യ പ്രാപ്തവ്യ, ഇതുമൊക്കെ പറയുന്നത് ആ ഒരു കാലത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് 10,000-15,000 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന കാര്യങ്ങളാണ് ഭിക്ഷു എന്നൊക്കെ പറയുന്നു. ഇന്നതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല. അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അത് ശരിയാണ്. മൃഷാവദന ത്യാഗേന ലഭ്യ പ്രാപ്തവ്യ പിഞ്ച തപസ്സ, തപസ്സും വേണം. ആ തപസ്സും സന്യാസിക്കേ പറ്റും. സന്യാസി അല്ലാത്തവന് തപസ് സാധ്യമല്ല. ഗൃഹസ്ഥന് ഒരിക്കലും തപസ് സാധ്യമല്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയ മന ഏകാഗ്രതയാ. തപസ്സെന്ന് പറയുന്നത് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഏകാഗ്രമായ പോലെ ആത്മാവിൽ ഏകാഗ്രമാവും. മനസ്സ് ഇന്ദ്രിയാണാഞ്ച ഹി ഐകാഗ്ര്യം പരമം തപഃ. പരമമായ തപസ്സെന്ന് പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ്. ഏകമായ അഗ്രം, ഒരു അഗ്രമേ പാടുള്ളൂ. എന്താണ് ആത്മാവ്? ഏകമായ ആത്മാവ് മാത്രമായിരിക്കണം അതിന്റെ വിഷയം. എന്നുവെച്ചാൽ ആത്മചിന്തനത്തിന് സമർത്ഥനായിരിക്കണം, ആത്മധ്യാനത്തിന് സമർത്ഥനായിരിക്കണം, അങ്ങനെയുള്ള മനസ്സായിരിക്കണം. അതാണ് മനസ്സിന്റെ തപസ്. ഇത് എങ്ങനെ ഗൃഹസ്ഥന് സാധ്യമാകും? ഒരിക്കലും സാധ്യമാകത്തില്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥനെന്ന് പറയുമ്പോൾ അവൻ അഹന്തയോടും മമതയോടും ഇരിക്കുന്നവനാണ്, ധാരാപുത്രാദികളോടുകൂടി ഇരിക്കുന്നവനാണ്. അവന് കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ചിന്തയുണ്ട്. അവന്റെ മനസ്സിലെല്ലാം വിക്ഷിപ്തമായിരിക്കും. കർമ്മത്തെക്കുറിച്ച്, ഫലത്തിൻ്റെക്കുറിച്ച്, സ്വം, തൻ്റെതായിട്ടുള്ള സ്വത്ത്, ബന്ധുക്കൾ, കാരണം ഇതിലാണ് അവനിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിലായിരിക്കുക. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവിടെ ഗൃഹസ്ഥനെന്ന് പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥന്മാർ ജ്ഞാനികളല്ലേ എന്നൊന്ന് ചോദിക്കുന്നു. ഇവിടെ പറയുന്ന ഗൃഹസ്ഥനെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരുവന് തപസ്, അതായത് ഏകാഗ്രം, അവൻ്റെ മനസ്സൊരിക്കലും ആത്മാവിൽ ഏകാഗ്രമാകത്തില്ല. അവൻ്റെ മനസ്സ് ആത്മാവിൽ ഏകാഗ്രമായില്ലെങ്കിൽ അവന് തപസ്സില്ല, അവന് ജ്ഞാനമില്ല, അവന് മോക്ഷമില്ല. അതാ പറഞ്ഞു പറഞ്ഞു. തദ്ധി അനുകൂലം ആത്മദർശന അഭിമുഖീഭാവാ ആ ഒരു മനസ്സ് പരമമായ ഏകാഗ്രത എന്ന് പറയുന്നത് സന്യാസിക്കേ കിട്ടും. ഗൃഹസ്ഥന് സ്വം എന്നുള്ള വിചാരമുള്ള എൻ്റെ അത്, എൻ്റെ ബന്ധു, എൻ്റെ ഭാര്യ, എൻ്റെ പുത്രൻ, എൻ്റെ മാതാവ്, പിതാവ്, ഈ ചിന്തയുള്ളവന് ഒരിക്കലും ഏകാഗ്രത വരത്തില്ല. അവൻ്റെ ചിന്ത അതിലൊക്കെ നിൽക്കും, സ്വന്തമായിട്ടുള്ളതിൽ ചുറ്റിപ്പറ്റി നിൽക്കും. ഇവിടെ അങ്ങനെയല്ല. തദ്ധി അനുകൂലം ആത്മദർശന അഭിമുഖീഭാവ, മനസ്സിനെ അങ്ങനെ അഭ്യസിപ്പിക്കുമ്പോൾ, മനസ്സിനെ ഏകാഗ്രത അഭ്യസിപ്പിക്കുമ്പോൾ, മനസ്സിന് ഏകാഗ്രതയുണ്ട്, അത് വിഷയങ്ങളിലാണെന്നേ ഉള്ളൂ. എല്ലാ ജീവന്മാരുടെയും മനസ്സിന് ഏകാഗ്രതയുണ്ട്, അതുകൊണ്ട് അത് അല്ല ഇവിടെ പറയുന്നു. ഭിക്ഷു എന്ന് പറഞ്ഞു, ഭിക്ഷു അവൻ്റെ മനസ്സിനെ ആത്മാവിൽ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു മറ്റൊരിടത്തു തന്നെ. അതങ്ങനെ ശ്രവണാദി സാധനങ്ങളിലൂടെ നേരത്തെ പറഞ്ഞു, വൈരാഗ്യം, ജ്ഞാനം, ധ്യാനം, അതിന് എല്ലാ സാധനങ്ങളും വരും. അതിന് സഹായമായി സത്യവും വരുന്നു. അവൻ അവൻ്റെ മനസ്സിനെ ഇതിലൂടെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു. അതിൽ അവന് പരമമായ ഏകാഗ്രത കിട്ടുന്നു. എന്ത് ചെയ്യുന്നു? അത് ആത്മദർശന അഭിമുഖീഭാവം, മനസ്സ് ആത്മസാക്ഷാത്കാരത്തിന് തയ്യാറാകുന്നു. അഭിമുഖീഭാവം, അതിനഭിമുഖമാകുന്നു. വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് ആ വിഷയങ്ങളെല്ലാം വിട്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. അനുകൂലം പറയുന്നു, അതിന് തയ്യാറാകുന്നു. അതുകൊണ്ട് പരമം സാധനം, സത്യം, ബ്രഹ്മചര്യം എന്നെല്ലാം പറയുന്ന സാധനങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് ഏകാഗ്രത. കാരണം അതാണ് ആത്മദർശനത്തിന് ജീവനെ തയ്യാറാക്കുന്നത്. അതാണ് ആത്മദർശന അഭിമുഖീഭാവം അത് പറയുന്നത്. അവിടെയും പറയുന്നുണ്ട് എന്താണ്, ഒരു ആത്മദർശനം എന്നൊന്നുണ്ട്. ആത്മദർശനത്തിലാണ് വാസ്തവത്തിലുള്ള ആത്മരതി, ആത്മക്രീഡ അതെല്ലാം സംഭവിക്കുന്നത്. അതിന് മനസ്സേകാഗ്രമാകണം. ആ മനസ്സേകാഗ്രമാകണമെങ്കിൽ സത്യം, ബ്രഹ്മചര്യം തുടങ്ങിയ സാധനങ്ങളുള്ള ഭിക്ഷുവായിരിക്കണം. കാമ്യമായ പ്രവൃത്തികളെയെല്ലാം അവൻ ഉപേക്ഷിച്ചവനായിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രവൃത്തി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, കാമ്യമായ പ്രവൃത്തികളെ ഉപേക്ഷിക്കണം. കാമ്യമായ പ്രവൃത്തി ഗൃഹസ്ഥനുള്ളതാണ്, ഭിക്ഷുവിനുള്ളതല്ല. കാമന ഉള്ള പ്രവൃത്തികൾ ഉപേക്ഷിച്ചവൻ, അവന് ഇതെല്ലാം അനുകൂലമായി തീരുന്നു. സാധനം പരമമായ തപസ്സായി തീരുന്നു അവന്റെ ഏകാഗ്രത. ന ഇതര ചാന്ദ്രായണാദി, പ്രത്യേകം ഭാഷകാരൻ ഇവിടെ എടുത്തു പറയുന്നു. തപസ്സെന്ന് പറയുമ്പോൾ ഭക്ഷണവും മറ്റും കഴിക്കാതിരിക്കുന്ന തപസ്സുകളുണ്ടല്ലോ. ചാന്ദ്രായണം, മനുസ്മൃതിയിലും മറ്റും പറയുന്ന ചാന്ദ്രായണം, കൃച്ഛ്രം എന്നെല്ലാം പറയുന്ന കഠിനമായ വ്രതങ്ങൾ, അതല്ല തപസ്സെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചടയരുത്. വേറെ ഭാഗത്ത് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇത് ആവർത്തിച്ചിട്ടുമുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊന്നും ഒരിക്കലും തപസ്സല്ല. ഇനി എന്തെങ്കിലും മാനസികമായ പ്രയാസമോ മറ്റോ ഉണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് മാറുമ്പോൾ കഴിക്കണം. ഇപ്പോൾ ഇവിടെ ചന്ദ്രായണ വ്രതം എന്ന് പറയുന്നത് എന്താണോ, ഏറ്റവും കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക. അത് പിന്നെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ശരീരത്തിനെ പീഡിപ്പിക്കുക. അത്തരം ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ 10,000-5,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ മനത്തിലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വ്രതങ്ങളുണ്ടെന്നും ശരീരത്തിന് വലിയ ദോഷം വരില്ലായിരിക്കാം പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്സ് അതൊക്കെ. പക്ഷെ ഇന്ന് ഇത്രയും മലിനീകരണം അന്തരീക്ഷത്തിനുള്ള സമയത്ത് ഇങ്ങനെ വ്രതങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകുമെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടാകത്തില്ല. അവരുടെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ വൈരാഗ്യം വർദ്ധിക്കും. ചിലരുടെ ഭക്ഷണം കഴിക്കാതിരുന്നാലേ യോഗം ശരിയാവും. യോഗം അനുഷ്ഠിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധധാരണകളുണ്ട്. യോഗത്തിന് സാധാരണയിൽ കവിഞ്ഞ നല്ല ഭക്ഷണം വേണം. നല്ല പോഷകമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ യോഗ ചെയ്യാൻ പറ്റും, യോഗം അനുഷ്ഠിക്കാൻ പറ്റും. അപ്പം പിന്നെ യോഗത്തിന് വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കുന്ന എങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഭക്ഷണം യോഗത്തിൽ ഉപേക്ഷിക്കുന്ന വ്രതങ്ങൾ അത് പാടില്ല. അതാണ് ചാന്ദ്രായണാദികൾ. അത് ഇനി ഭാഷകാരൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് വ്രതം. അതാണ് പറയുന്നു. അല്ല, ഭക്ഷണം കഴിക്കാതിരിക്കരുത്, ഭക്ഷണം ശരിയായി കഴിക്കണം. അല്ലെങ്കിലോ പറയുന്നു, ധാതു വൈഷമ്യം വരും, വാത പിത്ത കഫങ്ങൾ കോപിക്കും, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. അല്ലാതെ തന്നെ ഓരോരുത്തരും അവൻ്റെ പ്രാരബ്ധത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതുകൂടാതെ പുതുതായി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഭക്ഷണം കഴിക്കാതെയും മറ്റും തപസ് അനുഷ്ഠിച്ച് അതുമാത്രം അല്ല, നിയമവും എന്താണ്? യഥേഷ്ടം ബ്രഹ്മചാരണ. ബ്രഹ്മചാരികൾക്ക് മാത്രമാണ് ഭക്ഷണം യഥേഷ്ടം അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം നിയമമുണ്ട്. അതൊന്നും പറഞ്ഞിട്ടുണ്ട്. അഷ്ടോ ഗ്രാസ മുനേർ ഭക്ഷ്യ ഷോഡശാരണ്യവാസിന ദ്വാത്രിംശസ്തു ഗൃഹസ്ഥസ്യ യഥേഷ്ടം ബ്രഹ്മചാരണ. എല്ലാവർക്കും നിയമങ്ങൾ പറഞ്ഞു. ഇത്ര ഇത്ര ഇത്രയേ പാടുള്ളൂ. അപ്പോ ഗൃഹസ്ഥന്റെ കാര്യം വന്നപ്പോഴും നിയമം പറഞ്ഞു. ഗൃഹസ്ഥന് പോലെ നിയമമുണ്ട്, അത് കവിഞ്ഞ് കഴിക്കാൻ പാടും. പക്ഷെ യഥേഷ്ടം ബ്രഹ്മചാരണ. ബ്രഹ്മചാരികളെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് തപസ്സുണ്ടാകത്തില്ല. ഇത് ഭാഷ്യകാരനും പറയുന്നു. അവൻ പറയുന്നു, ഇതര ചാന്ദ്രായണാദി ചാന്ദ്രായണാദി വ്രതങ്ങൾ സ്വീകരിക്കരുത്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ശരീരത്തിന് ക്ഷീണിപ്പിക്കുക, രോഗങ്ങൾ വരും. അത് മാത്രമേ ഉള്ളൂ. ആത്മാലഭ്യ നിത്യാനുഷംഗ. ഇത്തരത്തിലെല്ലാം ഈ ആത്മാവ് ലഭ്യമാണ്. അവൻ ഭിക്ഷുവായിരിക്കണം, അവൻ സത്യത്തെ അനുഷ്ഠിക്കണം, അവന് ആത്മസാക്ഷാത്കാരത്തിന് അനുകൂലമായ ഏകാഗ്രമായ മനസ്സ് വേണം. അതിനുള്ള സാധന അവൻ അനുഷ്ഠിക്കണം, ശ്രവണാദി സാധനകൾ. അങ്ങനെ ഈ ആത്മ ലഭ്യമാണെന്ന് വെച്ചാൽ ഇത് സ്വാനുഭവത്തിൽ വരുന്നതാണ്, സാക്ഷാത്കരിക്കാവുന്നതാണ്. അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട. ഈശാത്മാലഭ്യ അത്യനുഷംഗ സർവത്ര. ഓരോ തപസ്സും അതിനുപകരിക്കുന്നതാണ്, സത്യം അതിനുപകരിക്കുന്നതാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. സമ്യജ്ഞാനേന യഥാഭൂതാത്മദർശനേന. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സമ്യജ്ഞാനം, വിവേകം. അത് മുഖ്യമാണ്. ആത്മീയത എന്നുള്ള പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതിന് സമ്യജ്ഞാനം തന്നെ വേണം, ശരിയായ ജ്ഞാനം തന്നെ വേണം. എന്താണ് ലക്ഷ്യം? ആത്മസാക്ഷാത്കാരം. എന്താണ് അതിൻ്റെ ഉപായം? അതിന് ഓരോ ഉപായത്തിൻ്റെയും പ്രാധാന്യം, അവിടെ ആർക്ക് ഇവിടെ എല്ലാം, ജപധ്യാനങ്ങൾ, കർമാനുഷ്ഠാനം, ശ്രവണ മനനാദികൾ, സർവം അതിൻ്റെ സാധനയാണ്. അത് ആർക്ക് എവിടെ ഉപകാരപ്പെടുന്നു, ഇതിനെക്കുറിച്ചുള്ള ശരിക്കുള്ള അറിവ്. കൂടാതെ സമ്യജ്ഞാനം, യഥാഭൂത ആത്മദർശനം. എന്താണ് ആത്മാവ്? എന്താണ് അതിൻ്റെ സാക്ഷാത്കാരം? അതിൻ്റെ സ്വരൂപം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം. അത് ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കണം. ബ്രഹ്മചര്യേണ മൈഥുന അസമാചാരേണ. ഇവിടെ പറയുന്നത് ഭിക്ഷുവാണ്, സന്യാസിയാണെന്ന് പറഞ്ഞു. അപ്പൊ സന്യാസിയുടെ ബ്രഹ്മചര്യം അത് സ്പഷ്ടമാണ്, വ്യക്തമായി പറയുന്നു. മൈഥുന അസമാചര ആചാരേണ മൈഥുനം ആചരിക്കാതിരിക്കുക. ഭിക്ഷുവിന്റെ ധർമ്മം ശരിയാ വിവേകം ഉണ്ടായിരിക്കുക. അങ്ങനെ ലഭ്യ ഒരു ഭിക്ഷുവിനങ്ങനെയാണ് ആത്മബോധം ഉണ്ടാകുന്നത്. സത്യേന ലഭ്യ തപസ്സേഷ ആത്മാ സമ്യക് ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം അന്തശരീരേ ജ്യോതിർമയോ ഹി ശുദ്ധോ യം പശ്യന്തി യദയ ക്ഷീണദോഷാഃ.